The editorial. രണ്ടായിരത്തി 2024 ജനുവരി 12 വെള്ളി, 1199 ധനു 27. ദീപികയുടെ എഡിറ്റോറിയൽ. മരപ്പണിക്കാരന്റെ കാവൽക്കാരിവിടെ. ആധുനിക ലോകത്തെ ബാധിച്ച ഇസ്ലാമിക തീവ്രവാദം എന്ന അർബുദം കേരളത്തെയും കാർന്നു തിന്നാൻ തുടങ്ങിയെന്ന് മലയാളി തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു 2010 ജൂലൈ 4. അന്നാണ് മൂവാറ്റുപുഴയിൽ ടി ജെ ജോസഫ് എന്ന അധ്യാപകന്റെ കൈ തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ വെട്ടിമാറ്റിയത്. 13 വർഷത്തിനു ശേഷം ഒന്നാം പ്രതി സവാദിനെ NIA പിടികൂടിയിരിക്കുന്നു. നല്ല കാര്യം. പക്ഷേ തീവ്രവാദ ആക്രമണത്തിന് ഗൂഢാലോചനക്കാർ എവിടെ എന്ന ചോദ്യം ബാക്കിയുണ്ട്. 13 കൊല്ലം ഈ തീവ്രവാദിക്ക് തണലായ വിഷവൃക്ഷങ്ങളുടെ വേരുകൾ മാന്തിയെടുക്കേണ്ടേ? അർബുദ കോശങ്ങളെ കണ്ടെത്തിയില്ലെങ്കിൽ ചികിത്സ ഫലിക്കില്ല. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ചാണ് തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ കൈ വെട്ടിയത്. ഒന്നാം പ്രതി പെരുമ്പാവൂർ അശമന്നൂർ സ്വദേശി സവാദിനെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഷാജഹാൻ എന്ന പേരിൽ ഭാര്യയോടും മക്കളോടുമൊപ്പം കഴിയുകയായിരുന്നു. സാധുവായൊരു മരപ്പണിക്കാരൻ എന്നാണ് അയൽക്കാർ പോലും കരുതിയത്. ഇത്രകാലം പലയിടങ്ങളിലായി ഈ കുറ്റവാളിക്ക് ഒളിവിൽ കഴിയാൻ സാധിച്ചത് സ്വാഭാവികമായും ബന്ധപ്പെട്ട സംഘടനയുടെയും മതമൌലികവാദികളുടെയും പിന്തുണയിലാവാം. അതുകൊണ്ട് തന്നെ പ്രതിയെ പൊന്നുപോലെ സംരക്ഷിച്ചവരിലേക്കും ഗൂഢാലോചനക്കാരിലേക്കും എത്താൻ NIA കഴിഞ്ഞേക്കും. കൈവിട്ടു കേസിന് ശേഷവും കേരളത്തിൽ സർക്കാരിനെയും പോലീസിനെയും ഒന്നും പേടിക്കാനില്ലെന്ന് വന്നതോടെ അരയും മലരും കുന്തിരിക്കവും വാങ്ങാൻ ഇതര മതസ്ഥർക്ക് മുന്നറിയിപ്പ് കൊടുത്ത് സമാധാന മനുഷ്യാവകാശ വക്താക്കളായി കഴിയുന്നതിനിടെയാണ് 2022 പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ NIA റാഞ്ചിയത്. വൈകാതെ 13 വർഷം ഒളിച്ചിരുന്ന തീവ്രവാദിയെ മാളത്തിൽ നിന്ന് പൊക്കുകയും ചെയ്തു. എത്ര പ്രമാദമായ കേസാണെങ്കിലും ഗൂഢാലോചനക്കാരിൽ എത്തിക്കാൻ പാങ്ങില്ലാത്ത കേരള പോലീസ് അല്ല സവാദിനെ പിടിച്ചത്. തീവ്രവാദമായതുകൊണ്ട് NIA രാഷ്ട്രീയം കാണില്ല. 2022 സെപ്റ്റംബർ 28 പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 5 വർഷത്തേക്ക് നിരോധിച്ചത്. ഇതിനെതിരെ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളി. പക്ഷേ സംഘടനകളെ നിരോധിക്കുന്നത്ര എളുപ്പമല്ല വിഷവൃക്ഷത്തിന്റെ വേരുകൾ വ്യക്തികളുടെ മനസ്സുകളിൽ നിന്നും മസ്തിഷ്കങ്ങളിൽ നിന്നും പിഴുതെറിയുക എന്നത്. ബാല്യത്തിൽ തന്നെ മനസ്സിൽ കുത്തിനിറയ്ക്കുന്ന മതമൌലികവാദവും ഇതര മതവിദ്വേഷവും ഒക്കെയാണ് അസഹിഷ്ണുവായ തീവ്രവാദിയെ പരുവപ്പെടുത്തുന്നത്. അതിന്റെ പ്രകടനത്തിനുള്ള വേദി മാത്രമാണ് സംഘടനകൾ. സിമിയും NDFഉം പോപ്പുലർ ഫ്രണ്ടും നിരോധിച്ചാൽ മറ്റൊന്ന്. ആഗോള ഭീഷണിയായി മാറിയിരിക്കുന്ന തീവ്രവാദം ലോകത്തിന്റെ മുൻഗണനകളെയും ക്രമത്തെയും മാറ്റിക്കഴിഞ്ഞു. വികസനത്തിലും പുരോഗതിയിലും സമാധാനത്തോടെ വ്യാപരിക്കേണ്ട സമൂഹത്തിൽ മതതീവ്രവാദം സൃഷ്ടിക്കുന്ന ഭയത്തിന്റെ അന്തരീക്ഷം ചെറുത്തുനിൽപ്പിനോ നിരന്തരം യുദ്ധത്തിനോ സജ്ജമായിരിക്കാൻ ലോകത്തെ നിർബന്ധിതമാക്കുന്നു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ തീവ്രവാദത്തെ ചെറുക്കാൻ വൻതുകയാണ് ചെലവഴിക്കുന്നത്. കുടിയേറ്റ നിയമങ്ങൾ മാറ്റിയെഴുതുന്നു. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനും തീവ്ര ദേശീയതയ്ക്കും വർഗീയതയ്ക്കും അധിനിവേശത്തിനും ഇസ്ലാമിക തീവ്രവാദം ഇന്ധനമായി കഴിഞ്ഞു. ഈ വിധം ലോകക്രമം തന്നെ മാറ്റിമറിച്ച തീവ്രവാദം കേരളത്തിലും എത്തി. ആദ്യം അതിന്റെ പേര് സിമി എന്നായിരുന്നു, പിന്നെ NDF നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നായി. 1993 സ്ഥാപിതമായ NDF കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി KFD, തമിഴ്നാട്ടിലെ മനിത നീതി പാസറൈ MNP എന്നീ സംഘടനകൾ ചേർന്നാണ് 2007 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. വർഷങ്ങളോളം പശ്ചാത്തലമൊരുക്കി കാത്തിരുന്ന അതിന്റെ പ്രവർത്തനോദ്ഘാടനമായിരുന്നു മൂവാറ്റുപുഴയിൽ കൈവെട്ടിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തിയത്. അറപ്പു മാറിയതോടെ സംഘടന നിരവധി കൊലപാതകങ്ങളിലും കൊലപാതക ശ്രമങ്ങളിലും വർഗീയ സംഘർഷങ്ങളിലും പ്രതികളായെന്ന് 2014 സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം വെളിപ്പെടുത്തുന്നു. സംഘടന വളർന്നു. വോട്ടിനുവേണ്ടി തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി രഹസ്യ കൂട്ടുകെട്ടിനിറങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ വളർച്ചയ്ക്ക് ഉത്തരവാദികളാണ്. ദേശീയ അന്തർദേശീയ മനുഷ്യാവകാശം, ഇരവാദം, അധിനിവേശം, ചെറുത്തുനിൽപ്പ് രാഷ്ട്രീയം എന്നിവയെ തങ്ങളുടെ മത അജണ്ടകളുമായി തീവ്രവാദ സംഘടനകൾ കൂട്ടിക്കെട്ടുമ്പോൾ തിരിച്ചറിയാനുള്ള പക്വത ജനങ്ങളും മാധ്യമങ്ങളും ആർജിക്കണം. വോട്ടിനേക്കാൾ വലുതാണ് സമാധാനവും മനുഷ്യരാശിയുടെ നിലനിൽപ്പുമെന്ന് സമ്മതിക്കാനുള്ള സത്യസന്ധത തീവ്രവാദത്തെ വളർത്തിയ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കണം. അതുണ്ടാകുന്നില്ലെങ്കിൽ സവാദിന്റെ അറസ്റ്റ് തീവ്രവാദത്തിന്റെ ഒരു രോമത്തെ പോലും തൊടുകയില്ല.
The editorial.